بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين، أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വഴിവിളക്ക് ഗ്രൂപ്പിലൂടെ നമ്മുടെ മൗലിദുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളും കേട്ടിട്ടുള്ള ശ്രോതാക്കളെ, മൗലിദുമായി ബന്ധപ്പെട്ട് മൗലിദുവാദികൾ പറഞ്ഞു പരത്തുന്ന, സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ന്യായീകരണങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. റബീഉലവ്വൽ ആഘോഷം എന്നത് റസൂലിനോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കലാണ് ഞങ്ങളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഞങ്ങൾ റബീഉലവ്വൽ മാസത്തിൽ നബിയുടെ പേരിൽ സ്വലാത്തു ചൊല്ലിയും പ്രത്യേകം അന്നദാനം നടത്തിയും പ്രത്യേകം മധു പറഞ്ഞുമൊക്കെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്ന ന്യായീകരണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. മറ്റു ചില ന്യായീകരണങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പൊതുവെ അവർ പറയുന്ന ന്യായമാണ്, ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അറബ് മുസ്ലിം രാജ്യങ്ങളിലും മീലാദ് കൊണ്ടാടുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ ഗവൺമെൻറ് തന്നെ നേരിട്ട് ആഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തെളിവില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ ഈ മുസ്ലിം രാജ്യത്തെ ഭരണാധികാരികളും അവിടുത്തെ പണ്ഡിതന്മാരുമൊക്കെ ഇതിന് അംഗീകരിക്കുമോ എന്നതാണ് സാധാരണക്കാരെ അവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ന്യായീകരണം. വാസ്തവത്തിൽ അറബ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം മതത്തിൻ്റെ പേരിൽ നടക്കുന്നു എന്നത് മതത്തിൽ തെളിവേയല്ല. മിസറിൽ, ഈജിപ്തിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ UAE നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ തുർക്കിയിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നൈജീരിയയിൽ നടക്കുന്നുണ്ട്, ഇതൊന്നും ഇസ്ലാമിൽ തെളിവല്ല. ഇസ്ലാമിൽ തെളിവെന്ന് പറയുന്നത് കിതാബും സുന്നത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മൗനാനുവാദം കൊണ്ടോ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് നബിയിൽ നിന്ന് അങ്ങനെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതില്ല എന്ന് ഇവരൊക്കെ സമ്മതിച്ച് മൂന്ന് തലമുറയിലും, ഉത്തമ തലമുറയെന്ന് നമ്മൾ പറയുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിച്ച സ്വഹാബികൾ, താബികൾ, താബിഉ താബികൾ, ഇവരെ തലമുറകളിലൊന്നുമില്ലാത്തതാണെന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഭൂരിപക്ഷം ആളുകൾ ഇന്ന് ചെയ്യുന്നു എന്നത് നമുക്കൊരിക്കലും തെളിവല്ല. വൈൻ തുത്തി അക്സറമം ഫില്ലർലി യുദില്ലു ഖാൻ സബീലില്ല. സൂറത്ത് അൻആമിലെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, നീ ഭൂമിയിലുള്ള ഭൂരിഭാഗത്തെ നീ അനുസരിച്ച് പോയാൽ അവർ അള്ളാഹുവിൻ്റെ മാർഗത്ത് നിന്ന് നിന്നെ തെറ്റിക്കുന്നതാണ്. അപ്പോൾ ഭൂരിഭാഗം ബുദ്ധിയില്ലാത്തവരാണ്, ഭൂരിഭാഗം അറിവില്ലാത്തവരാണ് എന്നൊക്കെ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭൂരിഭാഗം മുസ്ലിം നാടുകളിലും നടക്കുന്നുണ്ട്, എല്ലാ നാടുകളിലും നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം ഈ നാടുകളിലൊക്കെ ഇതിനെ അനുകൂലിക്കാത്ത, ഇതിനെ ശക്തിയുക്തം എതിർക്കുന്ന പണ്ഡിതന്മാരും ഉണ്ടല്ലോ. അവർക്ക് പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോ ഇല്ലാത്തത് കൊണ്ട് അവരുടെ ആ എതിർപ്പ് ഔദ്യോഗിക മാധ്യമങ്ങളിലോ ഒന്നും വരാറില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് തെളിവല്ല. അറബ് ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ അവർ ചെയ്യുന്ന ദീനിൽ തെളിവായിട്ട് അവരോ അവരെ കൂടെയുള്ളവരോ പറയുന്നില്ല. ഇപ്പോൾ ഒരു അറബി ഭരണാധികാരി ക്രിസ്മസ് കേക്ക് മുറിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചാൽ, അല്ലെങ്കിൽ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് ഓണം ആഘോഷിച്ചാൽ, നമുക്ക് ദീനിൽ തെളിവാണോ? അത് അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധം എന്നല്ലാതെ നമുക്ക് ഒരിക്കലും അത് തെളിവാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങളിൽ ആരെങ്കിലും നടത്തുന്നുണ്ടോ എന്നതല്ല നമ്മൾ നോക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ ന്യായീകരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ പുതുക്കലാണ് മൗലിദിലുള്ളത്. ഓരോ മുസ്ലിമും ഇത് റബീഉലവ്വൽ മാസത്തിൽ ആ സ്മരണ പുതുക്കിക്കൊണ്ട് നബിയോടുള്ള കടപ്പാട് നിർവഹിക്കുകയാണ്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ പുതുക്കുക എന്നത് നമ്മൾ ഓരോരുത്തരും എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹുവിനൊപ്പം റസൂലിൻ്റെ പേരും പറയുന്നുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതുപോലെ ഇഖാമത്തിലും, അതുപോലെ ഖുത്ബകൾ അതിൻ്റെ തുടക്കത്തിൽ ഹംദും സ്വലാത്തും, ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നിനു ശേഷമുള്ള ദിക്കറില്ലാട്ടെ, നിസ്കാത്തിൽ തശഹുദിൽ, റസൂലുള്ളാഹി നബി ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നുണ്ട്. അങ്ങനെ ഒരു മുസൽമാൻ്റെ ജീവിതത്തിൽ നിത്യവും രാവും പകലും ആയുസ് മുഴുവനും അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് റബീഉലവ്വൽ മാസത്തേക്ക് മാത്രം ഒരു സ്മരണ പുതുക്കൽ, അത് പിൽക്കാലത്ത് ഷിയാക്കൾ കൊണ്ടുവന്നതാണ്. 12 മാസവും പുതുക്കുകയാണ് നമ്മളെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ വേറെ ചില ആളുകൾ പറയുന്നത് അനുഗ്രഹം കൊണ്ട് സന്തോഷിക്കണം എന്ന് ഖുർആനിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അനുഗ്രഹമാണെന്നൊരായത്തിലും അനുഗ്രഹം കൊണ്ട് സന്തോഷിക്കണമെന്ന് വേറെ ആയത്തിലുമുണ്ട്. ഇങ്ങനെയും ചില ആളുകൾ ന്യായീകരണം പറയാറുണ്ട്. അതിനവർ തെളിവ് പറയുന്നത് എന്താന്ന് വിചാരിച്ചാൽ, ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ, താങ്കൾ നാം ലോകർക്ക് മുഴുവനും റഹ്മത്തായിക്കൊണ്ടല്ലാതെ അയച്ചിട്ടില്ല എന്നായത്ത്. അപ്പോൾ ആ ആയത്തിൽ റസൂലുള്ള റഹ്മത്താണെന്ന് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് സൂറത്ത് യൂനുസിലെ ഒരായത്ത് 58-ാമത്തെ ആയത്ത് അവർ തെളിവെടുക്കും ഇതിനോട് ഫിറ്റാക്കിയിട്ട്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ റഹ്മത്ത് കൊണ്ടും അവർ സന്തോഷിക്കട്ടെ. ഉവ ഖൈറു മിമ്മ യജ്മഊൻ, അവർ സമ്പാദിക്കുന്നതിനേക്കാളെല്ലാം ഉത്തമം അതാണ്. ഇവിടെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണമെന്ന് അള്ളാഹു പറയുന്നു. മുഹമ്മദ് നബി റഹ്മത്താണെന്ന് വേറെ ആയത്തിലും പറയുന്നു. എന്നാൽ ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലിദ്. ഇന്നിങ്ങനെയാണ് സാധാരണക്കാരെ ഇവർ പറഞ്ഞു പറ്റിക്കുന്നത്. ഒന്നാമതായി പറയാനുള്ളത്, നബിയുടെ ജനനത്തെയല്ല ഈ ആയത്തിൽ റഹ്മത്തായി പറഞ്ഞിട്ടുള്ളത്, മറ്റ് നബിയെ റസൂലാക്കിയതാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ, ഉണ്ടോ, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് റസൂലായി നിയോഗിച്ചതിലൂടെ. അതുപോലെ തന്നെ വമാ അർസൽനാക്ക, നാം താങ്കളെ റസൂലാക്കിയിട്ടില്ല, ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ, ലോകർക്കുഴുവൻ അനുഗ്രഹമായിക്കൊണ്ടല്ലാതെ. അപ്പോൾ വമാ ഔലദിനാക്ക, നിന്നെ ജനിപ്പിച്ചിട്ടില്ല എന്നല്ല, നിന്നെ റസൂലാക്കി. അപ്പോൾ റസൂലാക്കിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതാണല്ലോ നമ്മൾ റസൂൽ റിസാലത്ത് കിട്ടിയ, അതായത് നബിക്ക് ആദ്യമായിട്ട് വഹിയിറങ്ങിയ ആ റമളാ മാസത്തിൽ നമ്മൾ നോമ്പെടുത്തുകൊണ്ട് അതിൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ആയത്ത് സൂറത്ത് യൂനുസ് 58 തൊട്ട് മുകളിലുള്ള ആയത്തുമായി ബന്ധിപ്പിക്കപ്പെട്ട ആയത്താണ്. 57 എന്താ, യാ അയ്യുഹ നാസ് ഖദ് ജാഅത്തുകും മൗഇലതു മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നും ഒരു സതുപദേശവും ഹൃദയങ്ങളിലുള്ള രോഗത്തിന് ശമനവും വന്നിരിക്കുന്നു. വഹുദം വറഹ്മത്തുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്മാർഗവും കാരുണ്യവും വന്നിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഖുൽ, നബിയെ പറയുക, ബി ഫളിലില്ലാഹി ബിറഹ്മത്തി, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ അനുഗ്രഹവും കൊണ്ട്. ഫബിദാലിക ഫലിയഫ്രഹു, അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ. ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ എന്ന ആയത്ത് പിന്നീടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ കൊണ്ട് സന്തോഷിക്കണം, ഇസ്ലാം കൊണ്ട് സന്തോഷിക്കണം എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് എന്ന് ഏതൊരാൾക്ക് വായിച്ചാലും മനസ്സിലാകും. വേണ്ട, ഇവർ തന്നെ ഇറക്കിയിട്ട ടി കെ അബ്ദുള്ള മൗലവി മാട്ടൂൽ, അത് സമസ്തക്കാരുടെ നേതാവാണല്ലോ, പി എം എസ് എ പൂക്കോയത്തങ്ങൾ അവതാരിക എഴുതിയ ജലാലിൻ പരിഭാഷയിൽ എന്താ പറഞ്ഞത്? പറയുക, അള്ളാഹുവിൻ്റെ ഔദാര്യവും ബ്രാക്കറ്റിൽ ഇസ്ലാം, അവൻ്റെ കാരുണ്യവും ബ്രാക്കറ്റിൽ ഇസ്ലാം കൊണ്ട് അവർ സന്തോഷിക്കട്ടെ. അപ്പം ഇസ്ലാം കൊണ്ട് സന്തോഷിക്കട്ടെ എന്നാണ് ഇവിടെ ഫളിലിനും റഹ്മത്തിനും അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇനി ആരെങ്കിലും ഒരാൾ അവിടെ റഹ്മത്തിന് മുഹമ്മദ് നബി എന്ന അർത്ഥം കൊടുത്താൽ പോലും അത് അങ്ങനെ ഒരു സന്തോഷ പ്രകടനം ഈ ആയത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ സഹാബികളോട് പറഞ്ഞു കൊടുക്കൂലേ, സഹാബികളും താബിഊനും താബി താബിഊനും മനസ്സിലാക്കിയിട്ടില്ല. ഏതൊരായത്ത് മൗലിദിന് തെളിവ് പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കണം, ആ ആയത്ത് എന്തേ സഹാബികൾക്ക് തിരിഞ്ഞില്ലേ, ആ ആയത്ത് എന്തേ താബിഊങ്ങൾക്കും താബിഊ താബിഊങ്ങൾക്കും തിരിഞ്ഞില്ലേ, തബഉ താബിഊങ്ങൾ തിരിഞ്ഞില്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദിമകാലത്തെ 300 മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാകാത്തൊരായത്തെ പിൽക്കാലത്ത് ഷിയാക്കൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ സൂഫികൾക്ക് മനസ്സിലായി എന്ന് പറയുന്നത് ഭീമാബദ്ധമാണ്, അതൊരിക്കലും മുസ്ലിമിന് പറയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ആയത്തിൽ പറയുന്നത് ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക എന്നതാണ്, അല്ലാതെ റസൂലുള്ളാഹിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ഇതിൽ യാതൊരു തെളിവുമില്ല. പിന്നെ പറയാറുള്ളത്, നബിദിനാഘോഷം ബിദ്അത്തുൻ ഹസനത്താണ്, നല്ല ബിദ്അത്താണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ മറുപടിയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അതായത് കുല്ലു ബിദ്അത്തുൻ ദലാല എന്ന് സഹീഹായ ഹദീസിലുണ്ട്, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താ, എല്ലാ ബിദ്അത്തും ദലാലത്തല്ല, ചില ബിദ്അത്തൊക്കെ ഹസനത്തുമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ തിരുത്തല്ലേ ഇവർ ചെയ്യുന്നത്? എല്ലാ ബിദ്അത്തും ദലാലത്താണ് എന്ന ഹദീസിനെതിരല്ലേ ചില ബിദ്അത്തുകൾ ഹസനത്താണ് എന്നാ നബിക്ക് അങ്ങനെ പറഞ്ഞാൽ പോരെ? അപ്പം അതുകൊണ്ട് അത് പൊട്ട തെറ്റാണ്. പിന്നെ നല്ല ബിദ്അത്തിന് ഒരു തെളിവ് പറയാൻ എന്താ അറിയോ, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് തറാവീഹ് പുനഃസംഘടിപ്പിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതായത് അള്ളാഹുവിൻ്റെ റസൂല് 2-3 ദിവസം തറാവീഹ് ജമാഅത്തായി നടത്തി, എന്നിട്ട് പറഞ്ഞു ഇത് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഭയന്നിട്ട് ഞാൻ നിർത്തുകയാണ്, നിങ്ങൾ വീട്ടിൽ പോയി നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. എന്നിട്ട് സഹാബികൾ ചിലരൊക്കെ വീട്ടിലും ചിലരൊക്കെ പള്ളിയിലും, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ വന്നപ്പോൾ കുറേ ജമാഅത്തുകൾ, ഇവിടെ ജമാഅത്ത് അപ്പുറത്തെ ജമാഅത്ത് ചെറിയ ചെറിയ ജമാഅത്തുകൾ കണ്ടപ്പോൾ ഇവരെ എല്ലാവരെയും കൂടി ഒരു ഇമാമിന് കീഴിലാക്കിയാൽ എന്താണ് എന്ന് അദ്ദേഹം ചിന്തിക്കുകയും അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ ഒറ്റ ഇമാമിന് കീഴിൽ ആളുകൾ നിസ്കരിക്കുന്ന ഒരു ദിവസം ഉമർ റളിയല്ലാഹു പള്ളിയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഇത് നല്ലൊരു പുതുമയുള്ള കാര്യം തന്നെ. അതാണ് നിഅമത്തുൽ ബിദ്അത്തു ആദിഹി. അത് ലുഗവിയായ ഭാഷാപരമായ അർത്ഥമാണ്, കാരണം ശരഈയായ ഒരു ബിദ്അത്ത് അല്ലല്ലോ അത്. തറാവീ ബിദ്അത്താണോ? തറാവീ സുന്നത്തല്ലേ? മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും ഈമാനോടും കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും റമളാനിലെ രാത്രി നിസ്കരിച്ചാൽ അയാളുടെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോൾ നബിൻ്റെ കൗലുള്ള കാര്യമല്ലേ? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ജമാഅത്തായി തന്നെ പള്ളി നിർവഹിച്ച് കാണിക്കുകയും ചെയ്തില്ലേ? അപ്പം നബിൻ്റെ കൗലും ഉണ്ട്, ഫിഅലും ഉണ്ട്, മനസ്സിലായില്ലേ? അതെങ്ങനെ ബിദ്അത്താകുക? അപ്പം അത് അവിടെ ബിദ്അത്ത് എന്ന വാക്ക് ഉമറുള്ളാൻ ഉപയോഗിച്ചത് ഭാഷാപരമായ അർത്ഥത്തിലാണെന്ന് പല ഉലമാക്കളും വിശദീകരിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ നമുക്ക് പിന്നീട് അതിൻ്റെ ഇബാറത്തുകൾ തന്നെ ഉദ്ധരിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിവെച്ചു എന്ന് പറയുന്നത് ഹശീത്തുൻ തുഫ്റലാ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ നിങ്ങൾക്കത് ഭാരം നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ റസൂൽ വഫാത്തായതോടെ ആ പേടിയില്ലാതായി. ഇനി വഹയ് ഇറങ്ങൂലല്ലോ, ഇനി നിർബന്ധം ഒരു കാര്യം ഫറളാക്കുകയോ ഹറാമൊക്കെ ചെയ്യൂലല്ലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇന്നി കാണുന്ന രീതിയിൽ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലത്തോ ഉമർ റളിയല്ലാഹുവിൻ്റെ റസൂലുള്ളാഹിൻ്റെ അവസാന കാലത്തോ പിന്നീട് ഉണ്ടായിട്ടില്ല. അന്നൊന്നും ഇല്ലാത്തൊരു പുതിയ കാര്യം, ഒരു പുതുമയുള്ള കാര്യം എന്നേ അർത്ഥമുള്ളൂ. ഭാഷാപരമായി ബിദ്അത്ത് എന്ന വാക്ക് എന്തിനു, ദുനിയാവിൽ പലതും പുതിയത്, റസൂലുള്ളാഹിൻ്റെ കാലത്തില്ലാത്ത എത്രയോ മോട്ടോർ വാഹനങ്ങൾ, പിന്നെ ആധുനിക യുദ്ധ ഉപകരണങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പുതിയ ശാസ്ത്രീയ നേട്ടങ്ങൾ കൊണ്ട് നമുക്കുണ്ടായ പുതിയതിനൊക്കെ ഭാഷാർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറയാം. പക്ഷെ ശറഈ അത് ബിദ്അത്തല്ല. അപ്പം അതുകൊണ്ട് ശറഈയായ ബിദ്അത്തിൽ ഹസനത്ത് എന്നൊന്നില്ല. മാത്രമല്ല ഇവർ ആയത്തുണ്ട് ഹദീസുണ്ട് എന്നല്ലേ പറയുന്നത്, 40 ആയത്തുണ്ട് ഇത്ര ഹദീസുണ്ട് റമോലിയുടെ തെളിവ്. അങ്ങനെ ആയത്തും ഹദീസും ഉണ്ടെങ്കിൽ നന്ന ചുരുങ്ങിയത് സുന്നത്തെങ്കിലും ആകണ്ടേ, സുന്നത്താണെന്ന് ഇവർ പറയുന്നില്ല. ബിദ്അത്താണ്, പക്ഷേ ബിദ്അത്തിന് ഹസനത്താണ് എന്ന റസൂൽ പറയുന്നു. കുല്ല ബിദ്അത്തിൻ ലലാല. പിന്നെ ഇവർ ന്യായീകരണം പറയാനുള്ളത് ഖുർആൻ ക്രോഡീകരണം, അത് റസൂലുള്ളാഹിൻ്റെ കാലത്ത് നടന്നിട്ടില്ല, അത് അബൂബക്കർ സിദ്ദീഖാണ് നടത്തിയത്, അപ്പോൾ ദീനിൽ പുതിയതുണ്ടാക്കാമെന്നും തെളിവല്ലേ. വാസ്തവം എന്താണെന്ന് വിചാരിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഈ പല ഫിത്തനക്കാരും ഇസ്ലാമിക ഗവൺമെൻറ്റിനെതിരെ ഖിലാഫത്തിനെതിരെ പുറപ്പെട്ടു. ചില കള്ളനബിമാർ പുറത്തു വന്നു, ജക്കാത്ത് കൊടുക്കാത്തവർ പുറത്തു വന്നു, ഇവരോടൊക്കെയുള്ള യുദ്ധമുണ്ടായി. അങ്ങനെ യുദ്ധത്തിൽ പല ഹാഫിലീങ്ങളും മരിച്ചു പോയപ്പോൾ അന്ന് ഖുർആൻ വിവിധ സാധനങ്ങളിലെ രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ, അതായത് ഇന്നത്തെ പോലെ എഴുത്തുപകരണങ്ങളും എഴുത്ത് സാമഗ്രികളൊന്നും നല്ല വ്യാപകമായുള്ള കാലല്ല, പെന്നും പേപ്പറും കടലാസും പ്രസ്സും ഒന്നും ഇല്ലെന്ന്. അപ്പോൾ അവർ ഈന്തപ്പന മട്ടല്, ഈന്തപ്പന അതുപോലെ തന്നെ തോല്, മൃഗങ്ങളുടെ തോലിൽ കല്ലിൽ, ഈന്തപ്പന ഓലയിൽ, ഇങ്ങനെ പലതിലുമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഹാഫിലിയങ്ങൾ ഇങ്ങനെ മരിച്ചു പോയാൽ ഖുർആൻ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് ഉമർ റളിയല്ലാഹുവിനുമാണ് ഇതൊരു രണ്ട് ചട്ടക്കുള്ളിലാക്കിയാലോ എന്ന അഭിപ്രായം ഉമർ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുന്നുണ്ട്, അള്ളാഹു റസൂൽ ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് മറുപടി പറഞ്ഞു കൊടുത്തു, ഇത് ഖൈറായൊരു കാര്യമാണ്, നമ്മളിതിൽ പുതിയതൊന്നും ചെയ്യുന്നില്ല എന്ന അർത്ഥത്തിലാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞത്. അതായത് ഒരായത്തിന് ശേഷം ഇന്ന ആയത്ത്, ഇന്ന സൂറത്ത് ശേഷം ഇന്ന സൂറത്ത്, ഇതെല്ലാം വഹി എഴുതാൻ ഏൽപ്പിച്ചിട്ടുള്ള സഹാബികൾ നബിയുടെ തിരുനാവിൽ നിന്ന് കേട്ട് അതിൻ്റെ ക്രോഡീകരണം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഭൗതികമായ സംരക്ഷണത്തിന് വേണ്ടി അതിനെ ഒരു പുസ്തക രൂപത്തിലാക്കണം. അപ്പോൾ ഖുർആനെ സംരക്ഷിക്കാനുള്ള ഭൗതിക പ്രധാനമായ ഒരു കാര്യം മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. കാരണം ഖുർആൻ എഴുതി വെക്കാൻ നബി കൽപ്പിച്ചതാണ്, നബിയുടെ വഹി എഴുത്തുകാർ അത് എഴുതിയിരുന്നു. പക്ഷേ എഴുതി വെച്ചത് അത് പല ഭാഗങ്ങളിലായി പല സാധനങ്ങളിലായി ചിതറിക്കിടക്കുകയാണ്. അതിനെ ഒന്ന് സമാഹരിച്ച് ഒരു കിതാബിനുള്ളിലാക്കി അതിൻ്റെ ഭൗതിക സംരക്ഷണത്തിന് വേണ്ടി. അവിടെ പുതിയതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ റസൂലുള്ളാഹിൻ്റെ കാലത്ത് അത് ജമ്മ ചെയ്യാതിരുന്ന എന്താന്ന് ചോദിച്ചാൽ അന്ന് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. കാരണം ആയത്ത് വീണ്ടും വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത റസൂലിൻ്റെ വഫാത്ത് വരെയുണ്ട്, വഫാത്തിന് തൊട്ടുമുമ്പും ആയത്തിറക്കാം. അതുകൊണ്ട് അത് ക്രോഡീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെനക്കെട്ടില്ല. മാത്രമല്ല പിന്നെ ചിലപ്പോൾ ചില ആയത്തുകൾ ദുർബലപ്പെടുത്തിക്കൊണ്ടും മറ്റുമൊക്കെ ആയത്ത് ഇറങ്ങും. പിന്നെ നബി ജീവിച്ചിരിക്കെ, അതുപോലെ ഖുലാഫ ധാരാളം ഹാഫിലുകൾ ജീവിച്ചിരിക്കെ അത് ക്രോഡീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നവർക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പിന്നീട് ഒരുപാട് ആളുകൾ മരണപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ഉമർ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖിനോട് ജമ്മുൽ ഖുർആനെ സംബന്ധിച്ച് സൂചന നൽകിയത്. ഇതൊക്കെ ആണെങ്കിലും ശരി, സഹാബികൾക്ക് ഇജ്മാ ഉണ്ടതിൽ ഖുർആൻ ഇന്ന് കാണുന്ന രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ട മുസഹഫ് അത് സഹാബത്തിൻ്റെ ഏകാഭിപ്രായമാണ്. അത് ദീനിൽ തെളിവല്ലേ? ഖുർആനും ഹദീസും കഴിഞ്ഞാൽ പിന്നെ സഹാബത്തിൻ്റെ ഇജ്മാ ആണ് ദീനിൽ തെളിവ്. ദീനിൽ ഇജ്മാ ഉള്ളൊരു കാര്യം ഇങ്ങനെ ബിദ്അത്താകുക? അതുകൊണ്ട് ഇതൊന്നും യാതൊരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റിയ ന്യായീകരണമല്ല. ജമ്മുൽ ഖുർആൻ, ഖുർആൻ ക്രോഡീകരണം ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കാം എന്നതിന് തെളിവായിട്ട് അവതരിപ്പിക്കുന്നത് ബാലിശമാണ് എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഏതായിരുന്നാലും സഹാബത്തിനും സലഫുകൾക്കും മനസ്സിലാകാത്ത ആയത്തും ഹദീസും ഇജ്മാവും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ ബിദ്അത്തിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ. ഇനി ഇവർ പറയുന്ന മറ്റൊരു ഒരു ആയത്തുകൂടി പറഞ്ഞു തന്നെ അവസാനിപ്പിക്കുകയാണ്. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹു മലക്കുകളും റസൂലുള്ളാഹിക്ക് സലാത്ത് ചൊല്ലുന്നുണ്ട്, നിങ്ങളും സലാത്തും സലാമും ചൊല്ലുവീൻ എന്നാണ് മുസ്ലിയാക്കന്മാർ ആയത്തിന് അർത്ഥം പറയാറുള്ളത്. വാസ്തവത്തിൽ അള്ളാഹു മലക്കുകളും നബിക്ക് സലാത്ത് ചെയ്യുന്നു എന്നാണ്. അള്ളാഹിൻ്റെ സലാത്ത് എങ്ങനെയാണ്? അള്ളാഹിൻ്റെ സലാത്ത് അള്ളാഹു റസൂലിന് നൽകുന്ന അനുഗ്രഹങ്ങളാണ് എന്നർത്ഥം പറഞ്ഞവരുണ്ട്. എന്നാൽ അബുൽ ആലിയത്ത് പറഞ്ഞതായിട്ട് ബുഖാരിയിൽ കാണാം, സനാഉഹു അലൈഹി ഇന്ദൽ മലായിക്ക, മലക്കുകളുടെ അടുത്ത് വെച്ച് നബിയെ അള്ളാഹു പ്രശംസിക്കുന്നു. അതാണ് അള്ളാഹുവിൻ്റെ സലാത്ത്. മലക്കുകളുടെ സലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ നബിക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു. സഹാബികളോട് നബി പറഞ്ഞ എന്താ, ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബികൾ നബിയുടെ അടുത്ത് പോയി ചോദിച്ചു, സലാം ഞങ്ങൾക്കറിയാം, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യൂ, എന്നാൽ സലാത്ത് എങ്ങനെയാണ്? അപ്പോൾ റസൂലുള്ള നമ്മൾ ഇന്ന് ചൊല്ലുന്ന അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് മുതൽ ഇന്നക്ക ഹമീദും മജീദ് വരെയുള്ള ആ ഇബ്രാഹിമിയ സലാത്ത് പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉലമാക്കൾ ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ തന്നെ, നിങ്ങൾ സലാത്ത് ചൊല്ലിക്കോളൂ, സലാം നേർന്നോളൂ. അള്ളാഹു അവൻ്റെ നബിയെക്കുറിച്ച് ഉന്നതങ്ങളിൽ വാഴ്ത്തി പറയുന്നുണ്ട്. അപ്പം നബിക്ക് നമ്മൾ സലാത്ത് ചൊല്ലിയതിൻ്റെ ഉദ്ദേശം എന്താ? ഉന്നത ലോകങ്ങളിൽ റസൂലിനെ വാഴ്ത്തണേ, റസൂലിനെ മഹത്വപ്പെടുത്തണേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇവർ വാദം എന്താ വെച്ചാൽ, അള്ളാഹു അവിടെ നബിക്ക് വേണ്ടി നബിയെ പ്രശംസിക്കുന്നുണ്ട് മലക്കുകളുടെ മുമ്പിൽ വെച്ച്, അതാണ് ഞങ്ങളും ഇവിടെ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം അതാണെങ്കിൽ റബീഉൽ അവ്വലിൽ മാസത്തിൽ മാത്രം മതിയോ ആ പുകഴ്ത്തലും മതുമൊക്കെ? അങ്ങനെ റസൂൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ആയത്തിൻ്റെ തഫ്സീർ മുൻഗാമികളുടെ മുഴുവൻ തഫ്സീറിന് നമുക്ക് എടുത്തു കൊണ്ടുവരാൻ സാധിക്കും. അതിലെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ആയത്തിൽ ജന്മദിനത്തോടനുബന്ധിച്ച്, ജന്മമാസത്തോടനുബന്ധിച്ച് പ്രത്യേകമായ ചടങ്ങുണ്ട്, പ്രത്യേകമായ മധു പറച്ചിലുണ്ട്? ഇതെല്ലാം സുഹൃത്തുക്കളെ പിൽക്കാലത്ത് ഷിയാക്കളും പിന്നീട് അവരിൽ നിന്ന് സൂഫികളും കണ്ടെത്തിയതാണ്. ഇതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം. തെറ്റിദ്ധരിച്ച സഹോദരങ്ങൾക്ക് അള്ളാഹു സൽബുദ്ധി തോന്നിക്കുമാറാകട്ടെ, തെറ്റിദ്ധരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിക്കിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി വസല്ലം. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.